അമ്മാമ്മയില്ല, അമര നടന്ന കാലമാണ്, വിത്ത് കുടുക്ക കാണാനില്ല. ആനി ഒറ്റയ്ക്ക് നിന്ന് തടം കിളച്ചു. പുറം പൊള്ളിക്കുന്ന വെയിലിൻ്റെ അടികളേറ്റ് അവൾ തളർന്നു. കൈക്കോട്ട് അവളെക്കാളും അമ്മാമ്മയെക്കാളും ഒക്കെ വലുത്. ഓരോ കിളയ്ക്കും ശവപ്പൊത്തുകൾ വായ തുറക്കുന്നു. വലിയ വലിയ അള്ളകൾ, അള്ളകൾക്കകത്ത് മുറുമുറുക്കുന്ന ഇരുട്ട്. ഇരുട്ട് കിളയ്ക്കുമ്പോൾ പൊന്തി വരുന്നത് തലയോടുകളാണ്. അയ്യമ്മേ, ആനി പേടിച്ചു നിലവിളിച്ച് ഉണർന്നു. അമ്മ അവളുടെ അകം തുടക്കി തീക്കനൽ വെച്ച പോലെ നുള്ളിപ്പറിക്കുന്നു. കമ്മീസ് ഇറക്കിടറി. ഉറക്കത്തിൽ മുകളിലേക്ക് ചുരുണ്ടുകയറിപ്പോയ കമ്മീസ് ആനി പെട്ടെന്ന് വരിച്ചു താഴ്ത്തി. തിരി കുറച്ചു വെച്ച ചിമ്മിനി വിളക്കിൻ്റെ ഏറ്റവും മങ്ങിയ വെളിച്ചത്തിൽ നിരന്നു കിടക്കുന്നത് അസ്ഥികൂടങ്ങളല്ലെന്ന് വിശ്വസിക്കാൻ അവൾ പാടുപെട്ടു. അമ്മ, ചിന്നമ്മ, ചീയമ്മ, അമ്മാമ്മ, ഒരു ജാതി ഒരു മതത്തിന് താഴെ കുട്ടിപ്പാപ്പൻ. വല്യമായിയുടെ പായ മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, വല്യമായി എത്താറേ ഇല്ലാത്ത രാത്രികളുമുണ്ട്. അടക്കൊതുക്കം പഠിക്കാണ്ട് നിന്റെ അമ്മായിമാരെ പോലെ ആയാണ്ടല്ല തൊട ഞാനാ പൊന്നാക്കും. ചിന്നമ്മയുടെയും ചീയമ്മയുടെയും പാവാടകളും വലിച്ചിറക്കിയിട്ട് അമ്മ പറഞ്ഞു. അമ്മ അവരെ ഉരുട്ടി ചെരിച്ചു കിടത്തി. കട്ടുമെന്ന് എണീക്കാത്തവനാണെങ്കിലും ഒരാണെന്നെയാ ആ കിടക്കണേ. മലർന്ന കിടന്നുറങ്ങുമ്പോൾ ആ വിചാരം വേണം. ഒച്ചയടക്കി പിടിച്ച് പല്ലും ഞെരിച്ചാണ് അമ്മ ഇതൊക്കെ പറഞ്ഞത്. ഇതേ വാചകങ്ങൾ ഇതേ സന്ദർഭത്തിൽ ഇതേപോലെ അമ്മ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിൽ അറിയാതെ ആരും മലർന്നു പോകും, ആരുടെ ഉടുപ്പും മേൽപോട്ട് കയറിപ്പോകും. വേണമെന്ന് വിചാരിച്ചിട്ടല്ല, പകലുറക്കത്തിൽ പോലും അമ്മാമ്മയുടെ ഉമ്പായി രണ്ടും പുറത്ത് കിടക്കുന്നത് ആനി എത്രവണ്ണം കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഉഷ്ണമുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കട്ടിലിൻ്റെ ചോട്ടിലൊളിച്ചിരുന്ന് ആനി അമ്മാമ്മയുടെ ഉമ്പായകളെ തോണ്ടാറുണ്ട്. അമ്മാമ്മ അവളെ ഓടിച്ചിട്ട് തല്ലാറുണ്ട്. ഉറക്കത്തിൽ ആനി എങ്ങനെയാവും കിടന്നിട്ടുണ്ടാവുക? ആനിക്കൊരു പിടിയുമില്ല. അങ്ങനെ പിടിയില്ലാതായാൽ പറ്റില്ലെന്നാണ് അമ്മ പറയുന്നത്. പെൺകുട്ടികൾ അന്തം വിട്ടുറങ്ങാൻ പാടില്ല. എവിടെ ഒരില അനങ്ങിയാലും പെൺകുട്ടികൾ അറിയണം. ഉടുപ്പ് മേൽ നിന്ന് ഒരിഞ്ചു നീങ്ങിപ്പോയാൽ അത് ആ നിമിഷത്തിൽ അറിഞ്ഞിരിക്കണം. അതൊക്കെ വലിയ വിഷമം പിടിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നും ഉറക്കത്തിൽ ആനയുടെ കമ്മീസ് ചുരുണ്ട് കയറി മേൽപോട്ടു പോകും. അന്നും അമ്മ തുടയിൽ പിച്ചി തോലെടുക്കും. ആനയുടെ രണ്ടു തുടകളിലും കറുത്ത നക്ഷത്രങ്ങൾ പോലെ എണ്ണിയാൽ തീരാത്തത്ര കറുത്ത പാടുകളുണ്ട്. ചിന്നമ്മയും ചീയമ്മയും അമ്മ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവർ പോത്തുപോലെ ഉറങ്ങുന്നു. മുഖത്തോട് മുഖമായി ചെരിഞ്ഞു കിടന്നാണ് ഇഷ്ടത്തികളുടെ ഇപ്പോഴത്തെ ഉറക്കം. അപ്പോഴും മുഖത്ത് ചിരി തന്നെ. ആനിക്കിനി ഇന്ന് ഉറക്കം വരില്ല. കുട്ടിപ്പാപ്പൻ്റെ ചുമകൾ, അമ്മയുടെ നെടുവീർപ്പുകൾ, അമ്മാമ്മയുടെ ഈശോ രക്ഷിക്കണേ പറച്ചിലുകൾ, വല്യമായി ഉണ്ടെങ്കിൽ അവരുടെ തിരിയലും മറിയലും, ഇതൊക്കെ കേട്ട് കേട്ട് ചിലപ്പോൾ നേരം വെളുക്കുന്നത് വരെയാണ് ആനി ഉറങ്ങാതെ കിടക്കുക. അമ്മ ആനയെ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് വെളുത്തുള്ളിയുടെ മണമായിരുന്നു. ആനി തിരിഞ്ഞുകിടന്നു. ആനയ്ക്ക് വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമല്ല. അമ്മയ്ക്ക് പല നേരങ്ങളിൽ പല മണങ്ങളാണ്. കുളിക്കുന്ന ദിവസങ്ങളിൽ അലക്കുകാരത്തിൻ്റെ മണം, മീൻകറി വയ്ക്കുന്ന ദിവസങ്ങളിൽ മീനിൻ്റെ മണം, പള്ളിയിൽ പോകുമ്പോൾ ക്ലാവ് പിടിച്ച കസവുമുണ്ടിൻ്റെ മണം, പാറ്റക്കായയുടെ മണം. ചൂടുകൊണ്ട് ആനി വിയർത്തൊഴുകി. അവൾ അമ്മയെ വിട്ടുകിടന്നു. വല്യമ്മയെപ്പോലെ തിരിഞ്ഞും മറിഞ്ഞും പലതരത്തിൽ കിടന്നു നോക്കി. ചൂട് കുറഞ്ഞില്ല. ആനയുടെ കഴുത്തിൽ നിറയെ ചൂടുകുരുക്കളാണ്. വിയർക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിൽ വരും. ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമാണ്. ചൊറിഞ്ഞു കഴിഞ്ഞാലത്തെ നീറ്റൽ സഹിക്കണമെങ്കിൽ എവിടെന്നെങ്കിലും കാറ്റ് വീശണം. അമ്മാമ്മയുടെ പുറത്തും വയറ്റത്തും നിറയെ ചൂടുകുരുക്കളുണ്ട്. അമ്മാമ്മ അതിനെ പുഞ്ചച്ചൂടെന്നാണ് പറയുന്നത്. കയ്യടി കനത്തിൽ പൊന്തിയിട്ടുണ്ടെന്നാണ് അമ്മാമ്മ പറഞ്ഞത്. അമ്മാമ്മ കുപ്പായത്തിൻ്റെ ഉള്ളിലൂടെ ഒരു വടിയോ കത്തിയോ കടത്തി പുറം ചൊറിയുന്നത് കാണാം. കശുമാങ്ങ തിന്നാൽ ചൂടുകുരു പൊങ്ങും. കശുമാങ്ങ തിന്നാതിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? കശുമാങ്ങ തിന്ന് തിന്ന് ആനയുടെ കഴുത്തും കമ്മീസും കശുമാങ്ങച്ചാറിൽ കുതിർന്നിരിക്കുകയാണ്. കശുമാങ്ങച്ചാർ കറയാണ്. മുണ്ടലക്കുമ്പോൾ കാണാം ആനയുടെ കമ്മീസിലെ കളകൾ, ഐ റിപ്പീറ്റ്, കറകൾ തെളിഞ്ഞു വരുന്നത്. മണം കൊണ്ട് ആനി ഒരു വലിയ കശുമാങ്ങയാണെന്നും തോന്നിപ്പോകും. കൊച്ചനൻ ടീച്ചറുടെ പറമ്പിൽ നിന്നാണ് കശുമാങ്ങ കിട്ടുന്നത്. കൊച്ചനൻ ടീച്ചർ നീണ്ട തോട്ടികൊണ്ട് കശുമാവിൻ്റെ കൊമ്പുകൾ പിടിച്ചു കുലുക്കും. ചുവപ്പും മഞ്ഞയും മഴ പോലെ കശുമാങ്ങ പെയ്തു തുടങ്ങും. ആനി ചെയ്യേണ്ടത് ഇത്ര മാത്രം. കശുവണ്ടികൾ ഉരിഞ്ഞെടുത്ത് കൊച്ചന്നൻ ടീച്ചറുടെ അരിത്തൊട്ടിയിലിടുക. കശുമാങ്ങ ആനയെടുക്കുക. ഇടയ്ക്ക് ആന ഒരു കശുവണ്ടി എങ്ങാനും ഒളിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ കൊച്ചന്നൻ ടീച്ചർ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കള്ളനോട്ടം നോക്കും. ആനയ്ക്കത് തീരെ ഇഷ്ടമല്ല. കശുമാങ്ങയ്ക്ക് വേണ്ടി മാത്രമല്ല ആനി ഈ ജോലി ചെയ്തു കൊടുക്കുന്നത്. ആനയ്ക്ക് സ്വന്തമായ ചില കാര്യങ്ങളുണ്ട്. വേലിക്കപ്പുറത്ത് നിന്ന് മാത്രം കാണാറുള്ള കശുമാവിൻ തോപ്പിലൂടെ കരിയിലകളിൽ ചവിട്ടി അങ്ങനെ നടക്കുക. ചാഞ്ഞ ചില്ല കൊമ്പുകളിൽ തൂങ്ങിക്കിടന്ന് ആടുകയോ കയറിയിരുന്ന് കാലാട്ടുകയോ ചെയ്യുക. കശുമാവിൻ തോപ്പിൻ്റെ ഉള്ളിലേക്കുള്ളിലേക്ക് കടന്ന് അങ്ങാടിയും ആളും വീടുമൊന്നുമില്ലാത്ത ചില വിജനതകളിൽ ചെന്ന് നിൽക്കുക. അവിടെ ആനയുടെ വളപ്പിലില്ലാത്ത ചെടികൾ, പുല്ലുകൾ, വള്ളികൾ ഉണ്ട്. അവയുമായി പരിചയപ്പെടുക. ഈ വലിയ വലിയ ആവശ്യങ്ങളുടെ മുന്നിൽ ഒരു കശുവണ്ടിയുമായി കള്ളനോട്ടത്തോടെ കൊച്ചന്നൻ ടീച്ചർ നിൽക്കുന്നത് അവൾക്കിഷ്ടമല്ല. ഇന്ന് ഉച്ചയ്ക്ക് കശുമാങ്ങകൾ വയറവള്ളികളിൽ കോർമ്പയായി കോർത്ത് ഭംഗിക്ക് വേണ്ടി ചുവപ്പും മഞ്ഞയും ഇടകലർത്തി കൈത്തണ്ടയിലിട്ട് 8 മുറിയിലും 4 മുറിയിലും കൊണ്ടു നടന്ന് വിറ്റു ആനി. ഒരു കോർമ്പ കശുമാങ്ങയ്ക്ക് കാലണയാണ് ആനി നിശ്ചയിച്ച വില. പക്ഷേ 8 മുറിക്കാർ കാലണയ്ക്ക് 2 കോർമ്പമാങ്ങ എടുത്തുകൊണ്ടുപോയി. ചിലർ 3 കോർമ്പ എടുത്തിട്ട് അതിന് കാലണ ധാരാളമാണെന്ന് പറഞ്ഞു. എവിടെയോ കുഴപ്പം പറ്റി. എല്ലാ കോർമ്പകളും വിറ്റു കഴിഞ്ഞിട്ടും 3 കാലണയെ കിട്ടിയുള്ളൂ. കച്ചവടം കഴിഞ്ഞു വന്നപ്പോൾ അമ്മയും അമ്മാമ്മയും കയ്യിൽ ഓരോ വടിയുമായി നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് കച്ചവടത്തിന് പോയതോ ഈ നേരം വരെ എവിടെയായിരുന്നു എന്നതോ ഒന്നും അവർക്കറിയില്ലായിരുന്നുവെന്ന് തല്ലുകൊണ്ടു. ചൂടുകുരു അധികമായി, കാലണയും പോയി. ഒരു പൊതി നീലം, ഒരു പൊതി കാപ്പിപ്പൊടി, 2 കൊത്ത് തേങ്ങ, അങ്ങനെയാണ് അമ്മ ആനയുടെ കാലണകളെ വിറ്റുതുലച്ചത്. 2 കാലും 2 കൈയും ആകാവുന്നത്ര വിടർത്തി ആന കിടന്നു. കാറ്റിനെതിരെ എല്ലാ പഴുതുകളും അടച്ചു കളഞ്ഞ ഒരു വീടായിരുന്നു ആനയുടേത്. മനുഷ്യരുടെ ചൂടു പിടിച്ച നിശ്വാസങ്ങൾ കൊണ്ട് അതിനകം ഒരുപോലെ പൊള്ളുന്നുണ്ടായിരുന്നു. പുറത്ത് നായ്ക്കൾ ഓളിയിടുന്നു. പുരയ്ക്ക് ചുറ്റും ഓടി നടക്കുന്നു. അവറ്റയുടെ കിതപ്പിൻ്റെ ഒച്ച കേട്ടാൽ കിടക്കപ്പായിലിരുന്നാണ് കിതയ്ക്കുന്നതെന്ന് തോന്നുന്നു. പെങ്ങൾ വന്നോ? കുട്ടിപ്പാപ്പൻ ചോദിച്ചു. തീരെ ചെറിയ ശബ്ദമാണെങ്കിലും പെട്ടെന്ന് ഒരു മനുഷ്യ ശബ്ദം കേട്ടപ്പോൾ ആനി പേടിച്ചുപോയി. പെങ്ങൾ വന്നോ? കുട്ടിപ്പാപ്പൻ രണ്ടാമതും ചോദിച്ചു. ആനി 1-2 നിമിഷം കാത്തു. ആരെങ്കിലും മറുപടി പറയുന്നുണ്ടോ? ഇല്ല, എല്ലാവരും ഉറങ്ങുകയാണ്. പതുക്കെയുള്ള ഒരു ചോദ്യം ആരെയും ഉണർത്തിയില്ല. വല്യമായി വന്നിട്ടില്ല, ആനി പറഞ്ഞു. അമ്മാമ്മ എണീറ്റ് തീപ്പെട്ടി ഉരച്ചു, ഓട്ടുവിളക്ക് കത്തി. ഇപ്പോൾ ഈ വീട് പുറം ലോകവും സത്യമായിട്ടും ഉള്ളത് തന്നെയാണെന്ന് ആനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ആനിയെ ബാധിക്കാറുള്ള ഇതെല്ലാം ഉള്ളത് തന്നെയോ എന്ന സംശയത്തെ ഇല്ലാതാക്കും വിധം വിളക്ക് ഓരോന്നിൻ്റെ മേലും വെളിച്ചം വീഴ്ത്തുകയാണ്. എന്തോട്ട് ചൂടുണ്ടപ്പോൾ അത്? മനുഷ്യനെ അങ്ങോട്ട് നരകത്തിലിട്ടിട്ട് വറക്കേ? അമ്മാമ്മ കുപ്പായം കഴുത്തുവരെ പൊക്കിവെച്ചു. ഇപ്പോൾ അമ്മാമ്മയുടെ ഉമ്പായി രണ്ടും പുറത്താണ്. തലയിണയിൽ മുഖമർത്തി വെച്ച് ആനി ചിരിച്ചു. അമ്മാമ്മ ഒരു പാള വിശറി കൊണ്ട് ഉമ്പായികളെ വീശി. പെങ്ങളെന്താ വരാത്തേ? കുട്ടിപ്പാപ്പൻ അമ്മാമ്മയോട് ചോദിച്ചു. കടിഞ്ഞിലല്ലേ, ഇപ്പോഴൊന്നും ആവില്ല. കരിപ്പിനിൽ നിന്ന് നോവ് തുടങ്ങിയിട്ടുള്ളത്, നേരം വെളുത്തിട്ട് നോക്കിയാൽ മതി. അമ്മാമ്മ മുറുക്കാൻ പൊതിയഴിച്ചു. പുകയില കഷണം പല്ലിൽമേലുരച്ച് അണയിലേക്ക് തള്ളി. മുടിയഴിച്ച് നെറുകയിൽ കെട്ടി. പാള വിശറി കൊണ്ട് കുട്ടിപ്പാപ്പനെ വീശി. എന്തോരായിട്ട് കഷ്ടപ്പെടുത്താവോ? പേറ്റു നോവെന്ന് പറഞ്ഞാ അതിൻ്റെ അപ്പുറത്ത് ഒരു നോവും ഇല്ല മോനെ. പെണ്ണായ പേറാണ്ട് പറ്റുമോ? കടിഞ്ഞല്, നോവ്, പേറ് ഇട്ട് കഷ്ടപ്പെടുത്തൽ, ഇതൊക്കെ ആനി നിത്യവും കേൾക്കുന്ന വാക്കുകളാണ്. കൃത്യമായി അതൊക്കെ എന്താണെന്ന് അവൾക്കറിയില്ല. പലതും ഊഹിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇരുട്ടിലേക്ക് നോക്കുന്നത് പോലെയാണ് അത്. എല്ലാം കേട്ടതിൽ നിന്ന് ആനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ വേദനയും കഷ്ടപ്പാടുമാണ് പേറ്. കിണ്ണത്തിൻ്റെ വക്കത്തെ കടുകുമണി പോലെയാണ് അത്. ഇങ്ങടുമാവാം, അങ്ങടുമാവാം. അങ്ങനെയൊക്കെയുള്ള പേറ് തൊടാനാണ് വല്യമായി പോയിട്ടുള്ളത്. പേറ് തൊടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ആനിക്കറിയാവുന്ന ഇതെത്ത മാത്രം. ആരെങ്കിലും ഓടിക്കിതച്ച് വീട്ടിലേക്ക് വരുന്നു. അവർ അമ്മാമ്മയോട് കുശുകുശുക്കുന്നു. അമ്മാമ്മ അവരെ ചോദ്യം ചെയ്യുന്നു. നൂവെപ്പോ തുടങ്ങി? എത്രാമത്തെയാ? മുമ്പത്തെ പേര് തൊട്ടതാരാ? ആദ്യത്തെ കുട്ടി എന്തൂട്ടിയാ? വീടെവിടിയാ? ഇവിടെ നിന്തോരം വഴിയുണ്ടവിടേക്ക്? ചോദ്യങ്ങൾ ഇതുമാത്രമാവില്ല, പ്രധാനപ്പെട്ടത് മാത്രം ആനി ഓർക്കുന്നു. അവസാനം അമ്മാമയ്ക്ക് ബോധിച്ചാൽ അമ്മാമ വല്യമ്മായിയെ വിളിക്കും. വിളി കേട്ടതും കാൽപ്പെട്ടിയിൽ അലക്കി മടക്കി വെച്ചിട്ടുള്ള മുണ്ടും കുപ്പായവും പുതമുണ്ടും എടുത്തുടുത്ത് വല്യമ്മായി പുറപ്പെടും. മുണ്ട് ഭംഗിയായി ഞൊറിയാനൊന്നും മിനക്കെടില്ല, ഒക്കെ ഒരു ധൃതിയിലാണ്. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചാണ് അതൊക്കെ നോക്കി നിൽക്കുക. ആനിയും ശ്വാസമടക്കി പിടിക്കാറുണ്ട്. വല്യമായി മുണ്ടുടുത്ത് കഴിയുമ്പോഴേക്കും കാൽപ്പെട്ടിയുടെ മീതെ ചുവരിൽ ആണിയിൽ കൊളുത്തിയിട്ടുള്ള വയറ് കഴുകാനുള്ള പാത്രം അമ്മ എടുത്തു കൊടുക്കും. പായ അഴക്കയിൽ തിരി വെച്ചിട്ടുള്ള സഞ്ചി, ഐ റിപ്പീറ്റ്, തിരുകി വെച്ചിട്ടുള്ള സഞ്ചി, കാൽപ്പെട്ടിയിൽ തന്നെ വെച്ചിട്ടുള്ള വട്ടച്ചെപ്പ് ഒക്കെ അമ്മ എടുത്തു വയ്ക്കും. വല്യമായി വട്ടച്ചെപ്പ് തുറന്ന് പരിശോധിക്കും. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഇല്ലയെന്ന് നോക്കുകയാണ്. ഉണ്ട, നൂല്, സൂചി, കത്തി, കത്രിക, ബ്ലേഡ്, പഞ്ഞി, പഴന്തുണി, ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പോവുകയാണാവോ? പലമാതിരി ഗുളികകൾ, മരുന്നുകൾ, സോപ്പ് കഷണങ്ങൾ, ഇങ്ങനെയാണ് വട്ടച്ചെപ്പ്. വട്ടച്ചെപ്പും വയറ് കഴുകാനുള്ള പാത്രവും സഞ്ചിയിൽ വെച്ച് സഞ്ചി കൈത്തണ്ടയിൽ കൊളുത്തിയിട്ട് വല്യമായി രൂപക്കൂടിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കും. അതും ധൃതിയിലാണ്. പിന്നെ മുറ്റത്ത് വെപ്രാളപ്പെട്ട് നിൽക്കുന്നവരുടെ കൂടെ വേഗത്തിൽ നടന്നു പോകും. അധികമിട്ട് വലിപ്പിക്കാണ്ട് രണ്ടും രണ്ട് പാത്രത്തിലാക്കി കൊടുക്കണേ മാതാവേ എന്ന് അമ്മയും പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. ഇതൊക്കെ ആനയെ കുഴക്കുന്ന പ്രാർത്ഥനകളാണ്. വല്യമ്മായുടെ സഞ്ചിയിൽ വയറ് കഴുകാനുള്ള ഒരേ ഒരു പാത്രമേ ഉള്ളൂ. ഏതാണ് പിന്നെ അമ്മ പ്രാർത്ഥിക്കുന്ന രണ്ട് പാത്രങ്ങൾ? എന്തോരം സംശയങ്ങളാണ് ആനിക്ക്. മുട്ടയിൽ നിന്ന് വിരിയുമ്പോഴേക്കും അതൊന്നും അറിയേണ്ട എന്നാണ് അമ്മ ആനയോട് പറഞ്ഞിട്ടുള്ളത്. അമ്മ കേൾക്കാതെ ഒരു ദിവസം അമരപ്പന്തലിന് ചോട്ടിൽ വെച്ച് ആനി വല്യമ്മായിയോട് ചോദിച്ചു, ഞാനും വരട്ടെ പേരു തൊടാൻ? പെട്ടെന്ന് വല്യമായി പൊട്ടിച്ചിരിക്കുന്നതാണ് ആനി കണ്ടത്. ഇത്ര ഭംഗിയുള്ള ഒരു ചിരി ആനി ഈ ലോകത്തിൽ ആർക്കും കണ്ടിട്ടില്ല. ചിന്നമ്മയും ചീയമ്മയും വെറുതെ കിടന്ന് ചിരിക്കുന്നുണ്ടെന്നേയുള്ളൂ. വല്യമ്മായിയുടെ ചിരിയിൽ വിസ്മയിച്ചങ്ങനെ ആനി നിന്നു. വല്യമ്മായി പടിയിറങ്ങി പോവുകയും ചെയ്തു. എന്തായിരിക്കും വല്യമ്മായി ചിരിക്കാൻ കാരണം? പേര്. അതാരുടെ ആയാലും എത്ര അകലെയായാലും ആനയുടെ വീട്ടിലുള്ളവരൊക്കെ ശ്വാസമടക്കി പിടിച്ചും പ്രാർത്ഥിച്ചും നടക്കുന്നതാണ് ആനി കാണുന്നത്. കടിഞ്ഞിലാണെങ്കിൽ പ്രത്യേകിച്ചും. പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അർത്ഥമറിയാവുന്ന ഒരേ ഒരു പ്രാർത്ഥനയുള്ളത് കൈപ്പിഴയൊന്നും പറ്റരുതേ എന്ന പ്രാർത്ഥനയാണ്. വല്യമായി തിരിച്ചു വരുന്നതുവരെ ആനിയും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കൈപ്പിഴയൊന്നും പറ്റരുതേ. വല്യമായി പേരു തൊടാൻ പോകുന്നത് കുട്ടിപ്പാപ്പൻ ഇഷ്ടമല്ല. പെങ്ങൾ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്താൽ മതിയെന്ന് കുട്ടിപ്പാപ്പൻ എപ്പോഴും പറയും. കുട്ടിപ്പാപ്പന് മനസമാധാനമില്ല. കാണാത്ത കേൾക്കാത്ത ആളുകളുടെ കൂടെ കാണാത്ത കേൾക്കാത്ത സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും. രാത്രിയിലോ പകലോ ആകാം, വന്നു വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. അവിടെ ജീവിതവും മരണവും തമ്മിൽ വടംവലി നടക്കുകയാണ്. ഒരു ജീവന് ഭൂമിയിലേക്ക് വരണം. മരണം കെട്ടിയ നൂൽപാലത്തിലൂടെ വേണം മറ്റൊരു ജീവനിൽ നിന്ന് പറഞ്ഞിറങ്ങിപ്പോരാൻ. ഇതെന്തൊരു തൊഴിലാണ് പെങ്ങൾ തിരഞ്ഞെടുത്തത്? പെങ്ങളെ ഇതിന് വിടാതിരുന്നുകൂടെ? കുട്ടിപ്പാപ്പൻ അമ്മാമ്മയോട് ചോദിക്കും. വീട് കഴിഞ്ഞു പോകുന്നത്, കുട്ടിപ്പാപ്പന് മരുന്ന് വാങ്ങുന്നത്, മറ്റ് അത്യാവശ്യങ്ങളൊക്കെ നടക്കുന്നത് വല്യമായിയുടെ വരുമാനം കൊണ്ടാണെന്ന് അമ്മാമ്മ ഓർമ്മിപ്പിക്കും. മറ്റെന്തു വരുമാനമാണുള്ളത്? ചിന്നമ്മയ്ക്കും ചീയമ്മയ്ക്കും ബട്ടൺ കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണ്. ഒന്നുമില്ലെങ്കിലും ഇതൊരു പുണ്യപ്രവൃത്തിയല്ലേ എന്ന് അമ്മ ചോദിക്കും. മിണ്ടാതെ വീട്ടിലിരുന്നാൽ വല്യമായിക്ക് പല വിചാരങ്ങൾ വരികയേ ഉള്ളൂ. വല്യമായിയും ഒരു പെണ്ണല്ലേ, കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോട്ടെ, അങ്ങനെ വെറുതെ നിൽക്കാമെന്ന് വെക്കാം. ഇത് കല്യാണം കഴിഞ്ഞു, അറിയേണ്ടതൊക്കെ അറിഞ്ഞു. ഏഴാം നാൾ കെട്ടിയവൻ മരിച്ചുപോയ ഒരു പെണ്ണിൻ്റെ മനോദുഃഖം ആർക്കും അറിയില്ലെങ്കിലും അമ്മയ്ക്കറിയാം. ഒരു നിലയ്ക്ക് ഞാനും അങ്ങനെ തന്നെയല്ലേ. അമ്മയ്ക്കിവിടെ കരച്ചിൽ വരും. ഉറക്കപ്പായിൽ തിരിഞ്ഞു മറിഞ്ഞും വെറുതെ കിടക്കുന്ന ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ ആനയെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് ആനയ്ക്ക് തോന്നി. ഉറക്കമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി. കുട്ടിപ്പാപ്പനെ വീശി വീശി അമ്മാമയും കുട്ടിപ്പാപ്പനും ഉറങ്ങി. ഓട്ടുവിളക്ക് കെട്ടുപോയി. അമ്മ പറയുന്നത് പോലത്തെ വേദനയൊന്നുമില്ലെങ്കിലും ആകപ്പാടെ ഒരസ്വസ്ഥത ആനിക്കുണ്ട്. ഉഷ്ണം കൊണ്ട്, ഉറക്കം വരാത്തതുകൊണ്ട്. ഇപ്പോൾ പുറത്ത് പട്ടികളുടെ ഓളികളില്ല, കിതപ്പില്ല. എല്ലാ പഴുതുകളും അടഞ്ഞു കിടന്നിട്ടും ഏതോ നൂലൂട്ടയിലൂടെ തണുത്ത കാറ്റ് ചോർന്നു വരുന്നു. ആനയുടെ മേൽ വീശുന്നു ചെറിയ ചെറിയ കാറ്റുകൾ. അവ വരുന്നത് ആനയെ ഉദ്ദേശിച്ചാണ്. എവിടെയെങ്കിലും വിടവുണ്ടാക്കി അവ കടന്നു വരും. അങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ഉറക്കമില്ലാത്ത ദിവസങ്ങളിൽ പുലരാറാവുമ്പോൾ ആനി ഉറങ്ങിപ്പോകുന്നത് അങ്ങനെയാണ്. കുഞ്ഞില ആനയുടെ വല്യമ്മായി. കല്യാണം കഴിഞ്ഞതിൻ്റെ 7 നാൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് ചന്ദനത്തിരിയുടെയും യൂക്കാലിയുടെയും കുന്തുരുക്കത്തിൻ്റെയും പനിനീർ വെള്ളത്തിൻ്റെയും മണവുമായിട്ടാണ്. കുഞ്ഞിലയുടെ ഭർത്താവ് ഇട്ടി അവസാനമായി അവൾക്ക് നൽകിയ മണങ്ങളതായിരുന്നു. മരിച്ച മനുഷ്യൻ്റെ ആഗ്രഹപ്രകാരം ശവമെടുപ്പിൻ്റെ നിമിഷം വരെ അയാളുടെ കവിളോട് കവിൾ ചേർത്ത് അനേകം മണിക്കൂറുകൾ ഒരേ ഇരിപ്പിരുന്നതിനാൽ അവളുടെ ഇടത് കവിളും കഴുത്തും എന്നേക്കുമായി തണുത്തുപോയി. അന്നവൾക്ക് 15 വയസ്സാണ്. 15 വയസ്സിൽ വിധവയായി തീർന്ന മകളെ കൂട്ടിക്കൊണ്ടുവരാൻ തൃശൂർ നിന്ന് കുന്നംകുളത്തേക്ക് പുറപ്പെടുമ്പോൾ വഴിഞ്ഞു വഴിഞ്ഞൊഴുകുന്ന കണ്ണീറാളുകൾ കാണാതിരിക്കാൻ വേണ്ടി കുഞ്ഞിലയുടെ അപ്പൻ 2 മുണ്ടുകൊണ്ട് കൂടെ കൂടെ മുഖം തുടച്ചു. ഒറ്റക്കാളവണ്ടിയിൽ അപ്പൻ്റെ മടിയിൽ വാടിപ്പോയ ഒരു കുഞ്ഞ് ഇല പോലെ മകൾ കിടന്നു. അവളെ ഏറ്റുവാങ്ങി മടിയിൽ കിടത്തുമ്പോൾ അയാൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കിയില്ല. അവരോട് യാത്രയും പറഞ്ഞില്ല. പുറത്തേക്ക് വിടാത്ത ഒരു ശാപം അയാളുടെ ഉള്ളിൽ ഞെരിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്നു. ഏറെ വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും ഇട്ടിക്കു വേണ്ടിയുള്ള വിവാഹാലോചന അയാളെ അമ്പരപ്പിച്ചിരുന്നു.